പ്രൈസ് ദി ലോർഡ്. ഈ പഠന പരമ്പരയിൽ സംബന്ധിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ കേൾവിക്കാർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പഠന പരമ്പരയിലൂടെ നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് ഹോമിലെറ്റിക്സ് എന്ന വിഷയമാണ്, അഥവാ പ്രസംഗശാസ്ത്രം. ഈ പഠനം ആരംഭിക്കുന്നതിന് മുൻപ് രണ്ട് വേദവാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമ്മുടെ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം ആദ്യം വായിക്കുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അടുത്ത വാക്യം, അപ്പോസ്തലനായ പൗലോസ് തന്നെ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2-ാമത് വചനമാണ്. വചനം പ്രസംഗിക്ക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക, തർജനം ചെയ്യുക, പ്രബോധിപ്പിക്ക. ഈ രണ്ട് വേദഭാഗങ്ങളിൽ നിന്ന് വചനത്തിൻ്റെ പ്രസംഗം എന്ന വിഷയത്തെപ്പറ്റി ദൈവവചനത്തിൻ്റെ ഉപദേശം ആണ് നാം വായിച്ചു കേട്ടത്. പ്രസംഗശാസ്ത്രം എന്നാൽ എന്ത്? എന്താണ് പ്രസംഗം? എന്തുകൊണ്ട് പ്രസംഗിക്കണം? എങ്ങനെ പ്രസംഗിക്കണം? പ്രസംഗത്തിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണം? ആധാരം എന്തായിരിക്കണം? ഉദ്ദേശം എന്തായിരിക്കണം? ഈ വിഷയങ്ങളൊക്കെയാണ് ഈ പഠനത്തിലൂടെ നാം മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. എന്താണ് പ്രസംഗം എന്നത് 1-ോ 2-ോ വാക്കുകളിൽ വിശദീകരിക്കുവാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. എന്നാൽ തന്നെ ഈ പഠനത്തിൽ പ്രസംഗം എന്താണ് എന്നതിലുപരി, വാട്ട് ഇസ് ബിബ്ലിക്കൽ പ്രീച്ചിങ്, വചനപരമായ പ്രസംഗം എന്താണ് എന്നത്രയും നാം മനസ്സിലാക്കുവാൻ പ്രധാനമായി ശ്രമിക്കുന്നത്. ദൈവം ഉദ്ദേശിക്കുന്ന അഥവാ ദൈവവചനം ഉദ്ദേശിക്കുന്ന പ്രസംഗം എന്ത്, അത് മനസ്സിലാക്കാൻ നിശ്ചയമായും ഈ പഠനത്തിൽ ഏറ്റവും പ്രധാനമായി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നാം ഈ പഠനം തുടങ്ങുന്നതും തുടരുന്നതും. എന്താണ് പ്രസംഗം എന്ന് മനസ്സിലാക്കുവാൻ അഥവാ എന്താണ് ദൈവവചന പ്രസംഗം എന്ന് മനസ്സിലാക്കേണ്ടതിനായി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രസംഗത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അഥവാ പ്രസംഗം എന്നതിനുദ്ദേശിച്ചിരിക്കുന്ന മൂലപദങ്ങൾ പ്രാരംഭമായി നാം പഠിക്കേണ്ടതുണ്ട്. പഴയ നിയമത്തിൽ പ്രധാനമായും ഒരു വാക്കും പുതിയ നിയമത്തിൽ പ്രധാനമായി 5 വാക്കുകളും അതിൽ 4 ഏറ്റവും പ്രധാനമായും 5-ാമത് ഒരു പദം ചിലയിടങ്ങളിലും പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. പഴയ നിയമം എന്ന് പറയുമ്പോൾ എബ്രായ പദമാണ് എന്ന് കേൾവിക്കാർക്ക് മനസ്സിലാകുമല്ലോ. പഴയ നിയമത്തിൽ പ്രധാനമായി പ്രസംഗം അഥവാ ദൈവാലോചനയുടെ വിളംബരം എന്നതിനായി ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം നാബ എന്ന പദമാണ്. ഇംഗ്ലീഷിൽ അത് പ്രോഫസി, മലയാളത്തിൽ പ്രവചനം എന്ന് നമുക്ക് പരിഭാഷപ്പെടുത്താം. ഈ വാക്ക് 110 തവണകൾ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത, അഭിഷേകം ചെയ്ത, പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ച പ്രവാചകന്മാരിലേക്ക് തൻ്റെ അരുളപ്പാട് അറിയിക്കുകയും ആ പ്രവാചകന്മാർ ദൈവത്തിൻ്റെ ആലോചന തെറ്റുകൂടാതെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതാണല്ലോ പഴയ നിയമത്തിൽ പ്രവചനം എന്ന് പറയുമ്പോൾ, ദൈവിക പ്രവചനം എന്ന് പറയുമ്പോൾ വിശേഷാൽ നാമ ഉദ്ദേശിക്കുന്നത്. ദൈവിക സന്ദേശം ജനത്തിലേക്ക് എത്തിക്കുക എന്ന ആശയമാണ് ഈ വാക്കിൽ നിന്ന്, അഥവാ പ്രോഫറ്റിക് മിനിസ്ട്രി, പഴയ നിയമത്തിലെ പ്രവചന ശുശ്രൂഷ എന്നതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം തന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാന മാർഗം അതായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം നാല് പ്രധാന പദങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഗ്രീക്ക് പദങ്ങൾ, യവനായ പദങ്ങൾ, ഏറ്റവും പ്രധാനമായി ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്ക് കെറൂസോ, കെറൂസോ എന്ന ഗ്രീക്ക് പദമാണ്. ഇംഗ്ലീഷിലേക്ക് അത് ടു പ്രൊക്ലെയിം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. മലയാളത്തിൽ പറഞ്ഞാൽ വിളിച്ചു പറയുക അഥവാ വിളംബരം ചെയ്യുക. കെറൂസോ എന്ന ഗ്രീക്ക് പദം വിളംബരം ചെയ്യുക, വിളിച്ചു പറയുക എന്നത്ര അതിനർത്ഥം. പ്രസ്തുത പദം 66 തവണ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പ്രധാന പദം ഇവാംഗലിസോ, ഇവാംഗലിസോ എന്ന പദമാണ്. ഇംഗ്ലീഷിൽ നാം അത് എഴുതിയാൽ EUAGGELIZO എന്ന് വേണം എഴുതുവാൻ. ഇവാംഗലിസോ എന്നതിന് ടു ഡിക്ലെയർ ദ ഗുഡ് ന്യൂസ്, നല്ല വാർത്ത വിളിച്ചു പറയുക, സുവാർത്ത വിളംബരം ചെയ്യുക എന്നാണ് അർത്ഥമുള്ളത്. ഈ പദം 50 തവണ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ടിയ പ്രധാന പദം കാറ്റഗെലോ എന്ന ഗ്രീക്ക് പദമാണ്. KATAGGELO, കാറ്റഗെലോ. അതിന് ടു ടെൽ തറവ്ലി എന്നാണ് അർത്ഥമുള്ളത്. ടു ടെൽ തറവ്ലി എന്ന് പറഞ്ഞാൽ നിശ്ചയബോധത്തോടെ പറയുക, ഉറപ്പിച്ച് പറയുക, വ്യക്തമാക്കി പറയുക എന്നൊക്കെ ഈ പദത്തിന് അർത്ഥമുണ്ട്. പ്രസ്തുത പദം 17 തവണകൾ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നാം വചന പഠനം നടത്തുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. നാലാമതായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദം ഡിഡാസ്കോ എന്ന പദമാണ്. ഡിഡാസ്കോ, DIDASKO എന്ന് ഇംഗ്ലീഷിൽ എഴുതാം. ടു ടീച്ച് എന്നത്രേ ഈ പദത്തിന്റെ അർത്ഥം. പഠിപ്പിക്കുക, ഉപദേശിക്കുക. ഈ പദം 97 തവണകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞല്ലോ, അഞ്ചാമതൊരു വാക്കുകൂടെ ഇതിനോട് ബന്ധത്തിൽ ചിലയിടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ പദം പാരക്കലയോ എന്നുള്ള പദമാണ്. പാരക്കലയോ എന്നത് PARAKALEO എന്ന് നമുക്ക് എഴുതാം. പാരക്കലയോ എന്ന വാക്കിന്റെ അർത്ഥം പരിശോധിച്ചാൽ ടു ബിസീജ്, കംഫർട്ട്, എക്സോർട്ട് എന്നീ അർത്ഥങ്ങളാണ് ഉള്ളത്. ആശ്വസിപ്പിക്കുക, പ്രബോധിപ്പിക്കുക, ഉപദേശിക്കുക എന്നീ അർത്ഥങ്ങളൊക്കെ ഈ പദത്തിന് നിന്ന് ഉരുത്തിരിയുന്നവയാ. ഈ പദം 103 തവണ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലെ നാബ അഥവാ പ്രോഫസി എന്ന പദവും പുതിയ നിയമത്തിലെ കെറൂസോ അഥവാ പ്രൊക്ലെയിം, വിളിച്ചു പറയുക എന്ന പദവും, ഇവാംഗലിസോ, ടു ഡിക്ലെയർ ദ ഗുഡ് ന്യൂസ്, സദ്വാർത്ത വിളംബരം ചെയ്യുക എന്ന പദവും, കാറ്റഗെലോ, ടു ടെൽ തറവ്ലി, ഉറപ്പിച്ച് പ്രസ്താവിക്കുക എന്ന പദവും, ഡിഡാസ്കോ, ടു ടീച്ച്, ഉപദേശിക്കുക എന്ന പദവും, പാരക്കലയോ, ടു കംഫർട്ട്, ബിസീച്ച് ഓർ ടു എക്സോർട്ട്, പ്രബോധിപ്പിക്കുക, ഉപദേശിക്കുക, ആശ്വസിപ്പിക്കുക എന്നീ പദങ്ങളും എല്ലാം ചേർത്ത് പഠിച്ചാൽ പ്രസംഗം എന്ന ശുശ്രൂഷയെ പറ്റി ദൈവത്തിന്റെ വചനം ഉദ്ദേശിക്കുന്ന അർത്ഥം ഏറെക്കുറെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പഴയ നിയമ പ്രസംഗങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് നേരിട്ടൊരു സന്ദേശം പ്രാപിച്ചിട്ട് അത് അതുപോലെ തന്നെ ജനത്തിലേക്ക് വിളമ്പുന്ന രീതികളാണ് നാം കാണുന്നത്. വിശേഷ യിർമ്യ പ്രവചനം പഠിക്കുമ്പോൾ, ഞാൻ എൻ്റെ വചനം നിന്റെ നാവിന്മേലാക്കി എന്നൊക്കെ ദൈവം പറയുന്ന അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ദൈവീക സന്ദേശം അതേപടി പ്രവാചകന്മാർ സ്വീകരിച്ചിട്ട് അത് ജനത്തോട് പറയുകയായിരുന്നു. എന്നാൽ പഴയ നിയമത്തിൽ തന്നെ പ്രവാസം തുടങ്ങുമ്പോഴും പ്രവാസം തുടരുമ്പോഴും പ്രവാസത്തിന് ശേഷവുമുള്ള പ്രസംഗ രീതികൾ നോക്കിയാൽ, വചനം വായിച്ചിട്ട് അത് പിന്നീട് വിശദീകരിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് ഒടുവിൽ ഈ പ്രസംഗ രീതി വന്നതായിട്ടും നാം കാണുന്നുണ്ട്. ഇതാണ് പഴയ നിയമത്തിലെ പ്രസംഗ രീതി അഥവാ പ്രസംഗ സ്വഭാവം നാം മനസ്സിലാക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രസംഗവും പഠിപ്പിക്കലും ഏറെക്കുറെ സമാന അർത്ഥങ്ങളിൽ വിവിധയിടങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇന്റർചേഞ്ചബിളി എന്ന് വേണേൽ നമുക്ക് പറയാം. പരസ്പര ബന്ധമുള്ളതായി എല്ലായിടങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഈ പ്രസംഗവും പഠിപ്പിക്കലും പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ എങ്ങനെ പ്രാവർത്തികമായി എന്ന് ചോദിച്ചാൽ, പ്രസംഗം എന്നത് പ്രധാനമായും സുവിശേഷത്തിൻ്റെ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച സദ്വാർത്തയുടെ കോഷണവും, പഠിപ്പിക്കൽ അഥവാ ഉപദേശം എന്നത് ദൈവശാസ്ത്ര വിഷയങ്ങൾ അഥവാ ഉപദേശ വിഷയങ്ങൾ അഥവാ സദാചാര വിഷയങ്ങൾ, ഡോക്ട്രിനൽ ആൻഡ് എത്തിക്കൽ മാരേഴ്സ്, ഡോക്ട്രിൻസ് ആൻഡ് എത്തിക്സ്, ഇവയെ ഉപദേശിച്ചു കൊടുക്കുന്ന പഠിപ്പിച്ചു കൊടുക്കുന്നവന് പഠന രീതിയായിട്ടും, പുറം സ്ഥലങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ മറ്റും പ്രസംഗം സുവിശേഷത്തിന് കോഷണമായിട്ടും രണ്ട് നിലകളിൽ നമുക്ക് പുതിയ നിയമത്തിൽ കാണാം. ഈ നാം മനസ്സിലാക്കിയ പദങ്ങളുടെ പരിചയങ്ങളിൽ നിന്ന്, എറ്റിമോളജിക്കൽ എവിഡൻസസിൽ നിന്ന് അഥവാ പദപരിചയങ്ങളിൽ നിന്ന് നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ, ഇതിനെ അടിസ്ഥാനമാക്കി രണ്ട് ദേവദാസന്മാർ പ്രസംഗത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന രണ്ട് നിർവചനങ്ങൾ കൂടെ ഇവിടെ ചിന്തിക്കുന്നത് ഉചിതമാണെന്ന് ഞാൻ കരുതുന്നു. എന്താണ് ബിബ്ലിക്കൽ പ്രീച്ചിങ്? എന്താണ് വചനാടിസ്ഥാനത്തിലുള്ള പ്രസംഗം? ഇംഗ്ലീഷിൽ ഹാർഡൻ റോബിൻസൺ എന്ന ഒരു വ്യക്തി പ്രസംഗത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു നിർവചനം ഇംഗ്ലീഷിൽ ആദ്യം പറയട്ടെ, പിന്നീട് അത് മലയാളത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എക്സ്പോസിറ്ററി പ്രീച്ചിങ് ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ബിബ്ലിക്കൽ കോൺസെപ്റ്റ് ഡെറൈവ്ഡ് ഫ്രം ആൻഡ് ട്രാൻസ്മിറ്റഡ് ത്രൂ എ ഹിസ്റ്റോറിക്കൽ grammatical and literary study of a passage in its context, which the Holy Spirit first applies to the personality and experience of the preacher, then through him to his hearers. ഈ പറഞ്ഞ നിർവചനത്തിന്റെ മലയാളം ആശയം മനസ്സിലാക്കിയാൽ, ദൈവവചന പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വേദഭാഗത്തിൻ്റെ പഠനം അഥവാ ഒരു പ്രത്യേക വേദഭാഗം അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചരിത്രപരവും വ്യാകരണപരവും സാഹിത്യപരവുമായി വിശകലനം ചെയ്ത് അതിലെ ദൈവീക ആശയം മനസ്സിലാക്കുക. ഈ മനസ്സിലാക്കൽ ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താലാണ്. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഈ ദൈവീക ആശയത്തിന്റെ മനസ്സിലാക്കൽ പ്രസംഗകന്റെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും സ്വാധീനിച്ച ശേഷം ആ ദൈവിക സന്ദേശം പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ കേൾവിക്കാരനിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഈ നിർവചനപ്രകാരമുള്ള ദൈവവചന പ്രസംഗം എന്നതിനെ നാം ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ. ദൈവവചന പ്രസംഗം, ദൈവവചനത്തിലെ ആശയം നാം മനസ്സിലാക്കുക എന്നതാ. ആ മനസ്സിലാക്കൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെയാണ് സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ വചനത്തിലെ ആശയം മനസ്സിലായി വരുന്നു എന്നിരിക്കുമ്പോൾ തന്നെ ഓരോ വേദഭാഗത്തിന്റെയും പശ്ചാത്തലവും അതിൻ്റെ സാഹിത്യപരമായ പ്രസക്തിയും അതിൻ്റെ വ്യാകരണവും അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും അതിലെ സാഹിത്യ പ്രസക്തിയും ഒക്കെ മനസ്സിലാക്കേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവ് ഇത് പ്രസംഗകനാദ്യമേ മനസ്സിലാക്കി ഇത് ആ പ്രസംഗകന്റെ ജീവിതത്തെ ആദ്യമേ സ്വാധീനിച്ച ശേഷം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ ദൈവിക സന്ദേശം കേൾവിക്കാരിലേക്ക് പകർന്ന് കൊടുക്കുക. വളരെ മനോഹരമായ ഒരു നിർവചനം അത്രേ അത് എന്ന് ഞാൻ കരുതുന്നു. ദൈവവചന പ്രസംഗം എന്ത് എന്ന് അല്പം കൂടെ വിശദമായി മനസ്സിലാക്കുവാൻ മറ്റൊരു നിർവചനം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം, നോക്കാം. സുപ്രസിദ്ധ വേദപണ്ഡിതനും എഴുത്തുകാരനുമായ ജെ ഐ പാക്കർ എന്ന ദൈവദാസൻ പ്രസംഗത്തെ പറ്റി ഇങ്ങനെയാണ് താൻ പറയുന്നത്. അദ്ദേഹം പറയുന്ന അഞ്ചു കാര്യങ്ങൾ ഇംഗ്ലീഷിൽ ഞാൻ ആദ്യം വായിക്കട്ടെ, പിന്നീട് അതിൻ്റെ മലയാള അർത്ഥം കൂടെ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം പ്രസംഗത്തെ പറ്റി ഇങ്ങനെയാ പറയുന്നത്, ദൈവവചന പ്രസംഗത്തെ പറ്റി. ഒന്നാമതായി, ഇറ്റ്സ് കണ്ടന്റ് ഈസ് ഗോഡ്സ് മെസ്സേജ് ടു മാൻ പ്രസന്റഡ് ആസ് സച്ച്. പ്രസംഗത്തിന്റെ ഉള്ളടക്കം എന്നത് ദൈവ സന്ദേശമാണ്, അത് മനുഷ്യരിലേക്ക് പകരപ്പെടുന്നതാണ്. രണ്ടാമതായി, ദ പർപ്പസ് ഓഫ് പ്രീച്ചിങ് ഈസ് ടു ഇൻഫോം, പെർസ്വേഡ് ആൻഡ് കോൾ ഫോർത്ത് ആൻ അപ്രോപ്രിയറ്റ് റെസ്പോൺസ് ടു ദി and call forth an appropriate response to the God whose message and instruction are being delivered. പ്രസംഗത്തിന്റെ ഉദ്ദേശം എന്നത് ദൈവത്തിന്റെ സന്ദേശം മനുഷ്യന്റെ മുൻപാകെ വിളംബരം ചെയ്യപ്പെടുമ്പോൾ ആ സന്ദേശത്തോട് ക്രിയാത്മകമായി കേൾവിക്കാരൻ പ്രതികരിക്കത്തക്കവണ്ണം അവനെ ഉത്ബോധിപ്പിക്കുകയും അവനെ മനസ്സിലാക്കുകയും അവന് പ്രചോദനം നൽകുകയും ആയതിലേക്ക് അവനെ ആകർഷിക്കുകയും ചെയ്യുക എന്നതത്രേ പ്രസംഗത്തിന്റെ ഉദ്ദേശം. മൂന്നാമതായി, ദ പെർസ്പെക്റ്റീവ് ഓഫ് പ്രീച്ചിങ് ഈസ് ഓൾവേസ് ആപ്ലിക്കേറ്ററി. നാലാമതായി, ദി അതോറിറ്റി ഈസ് ഓൾസോ ഇൻറ്റഗ്രൽ to the notion of what preaching is. അഞ്ചാമതായി, preaching meditates not only God's authority but also his presence and power. ഒടുവിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്, ദൈവവചന പ്രസംഗത്തിന് ഒരു ആധികാരികതയുണ്ട്. ആ ആധികാരികത ആ പ്രസംഗത്തിൽ തന്നെ ഉൾക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ് വചനത്തിന്റെ അധികാരം. ഈ പ്രസംഗം, ഈ വചനം ഘോഷിക്കപ്പെടുമ്പോൾ ദൈവീക അധികാരത്തെ അത് ധ്യാനിക്കുക മാത്രമല്ല ദൈവീക സാന്നിധ്യവും ദൈവീക ശക്തിയും കൂടെ ആ പ്രസംഗം ആ ശുശ്രൂഷ വെളിപ്പെടുത്തുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഈ രണ്ട് നിർവചനങ്ങൾ കൊണ്ടും മുൻപ് പഠിച്ച പദങ്ങളുടെ അടിസ്ഥാനത്തിലും എന്താണ് വചനപരമായ പ്രസംഗം എന്ന് ഏറെക്കുറെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ദൈവിക സന്ദേശം പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ കേൾവിക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് വചനപരമായ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനമായ ഉദ്ദേശം. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നതിന് മുൻപ് ഒരു പ്രധാന സംഗതി കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ആദ്യത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. പ്രസംഗം എന്താണ് അഥവാ വചനപരമായ പ്രസംഗം എന്താണ് എന്ന് നാം കണ്ടുവല്ലോ. ഇനിയും എന്തുകൊണ്ട് പ്രസംഗിക്കണം, എന്തുകൊണ്ടാണ് നാം പ്രസംഗിക്കേണ്ടത് എന്ന് കൂടെ നമുക്ക് ചിന്തിക്കാം. എന്തുകൊണ്ട് പ്രസംഗിക്കണം? പ്രസംഗിക്കണം കാരണം ദൈവസഭയുടെ ജീവന്റെയും പ്രവൃത്തിയുടെയും പ്രധാന അടിസ്ഥാനം ദൈവവചനത്തിന്റെ പ്രസംഗമാണ്. The life and the works of the church. Deva sabhayude jeevan, deva sabhayude nilanilpa, deva sabhayude pravartigal, iva prasangam ennu shushrushayilana prathanamayittum ulladangirikkunnathu athava nilanilkkunnathu. Innum prasangathe ദൈവവചനത്തിന്റെ ശുശ്രൂഷയ പ്രസംഗത്തെ ദൈവവും ദൈവത്തിന്റെ വചനവും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടാണ് കാണുന്നത്. ടി വി, മൾട്ടിമീഡിയസ്, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലിറ്ററേച്ചർ, ഡെവലപ്മെന്റ് ഓഫ് ദി ടെക്നോളജി, ഇതൊക്കെ ടി വിയും മറ്റു മാധ്യമങ്ങളും സെമിനാറുകൾ, അതുപോലെ തന്നെ വിവിധതരം സാഹിത്യങ്ങൾ, സാങ്കേതിക വളർച്ച, ഇന്റർനെറ്റ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സാങ്കേതികതകളുടെ പശ്ചാത്തലത്തിലും ദൈവവചനത്തിന്റെ പ്രസംഗത്തിന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. ദൈവത്തിൽ നിന്ന് സന്ദേശം പ്രാപിച്ച് അത് ജനത്തിന് വാക്കുകളിലൂടെ വിളംബരം ചെയ്യുക, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അത് ചെയ്യുക. ഇതിന് മാറ്റങ്ങൾ വരാതിരിക്കുന്നതും മാറ്റങ്ങൾ വരരുത് എന്നതും ദൈവിക ഉദ്ദേശമാണ്. കാരണം ദൈവസഭയുടെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഒന്നത്രേ ദൈവവചനത്തിന്റെ പ്രസംഗം. ലോകത്തിലെ ദൈവിക വെളിപ്പാട് രണ്ടു വിധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒന്ന് നോൺ വെർബൽ എന്നും മറ്റൊന്ന് വെർബൽ എന്നും നമുക്ക് തരംതിരിക്കാം. നോൺ വെർബൽ എന്ന് പറയുമ്പോൾ വാക്കുകളിലൂടെ അല്ലാതെ ഉള്ള വെളിപ്പാട്, പ്രകൃതിയിലൂടെയുള്ള വെളിപ്പാട്. നോൺ വെർബൽ റെവലേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തിലൂടെ ഉള്ള വെളിപ്പാടാണ്. എന്നാൽ വെർബൽ ഇൻകാർണേഷൻ വാക്കുകളിലൂടെ ഉള്ള ദൈവിക വെളിപ്പാട്. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് നിമിത്തം ദൈവിക സന്ദേശം യേശു ക്രിസ്തു ജനത്തോട് പങ്കുവച്ചത് തന്റെ ശാരീരിക സാന്നിധ്യം കൊണ്ടും ശക്തി കൊണ്ടും മാത്രമായിരുന്നില്ലല്ലോ. യേശു ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിച്ചത് ഉപദേശിച്ചത് എല്ലാം തന്റെ വാക്കുകളിലൂടെയായിരുന്നു. വാക്കുകളിലൂടെ വെളിപ്പെടാത്ത വെളിപ്പാടുകൾ ഉള്ളപ്പോൾ തന്നെ ദൈവിക രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട വെളിപ്പാടുകൾ, സന്ദേശങ്ങൾ ലോകത്തിനറിവായി വന്നത് വരുന്നത് എഴുതപ്പെട്ടതും പറയപ്പെട്ടതുമായ ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് എന്ന് നാം മനസ്സിലാക്കണം. ആയതിനാൽ ദൈവവചനത്തിന്റെ കോഷണം വാക്കുകളിലൂടെ വിളിച്ചു പറയുന്നത് ദൈവം എല്ലാ കാലത്തും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടാണ് കാണുന്നത്. അത് ദൈവം ദൈവസഭയെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് എന്ന് നാം മനസ്സിലാക്കണം. എന്തുകൊണ്ട് പ്രസംഗിക്കണം എന്നതിനെ പറ്റി നാം ചിന്തിച്ചാൽ, എന്തുകൊണ്ട് പ്രസംഗിക്കണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ പ്രസംഗത്തിന്റെ ചില സവിശേഷതകൾ നാം മനസ്സിലാക്കണം. എന്താണ് പ്രസംഗത്തിന്റെ പ്രധാന സവിശേഷതകൾ? ഒന്നാമത്തെ സവിശേഷത, the preaching of the word differ from public speaking. ദൈവവചനത്തിന്റെ ഘോഷണം ഒരു സാധാരണ പൊതുപ്രഭാഷണത്തിൽ നിന്നും വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ് നാം അങ്ങനെ പറയുന്നത്? ക്രിസ്തീയ പ്രസംഗങ്ങൾ അഥവാ പുതിയ നിയമ പ്രസംഗങ്ങൾ ഉടലെടുക്കുന്നതിന് മുൻപ് ഗ്രീക്ക് സംസ്കാരത്തിൽ പ്രസംഗ രീതികൾ ഉണ്ടായിരുന്നു. അപ്പോസ്തലന പൗലോസ് ഈ രീതിയെപ്പറ്റി നല്ല അറിവുള്ള മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ തൻ്റെ ചുറ്റുപാട് നടക്കുന്ന പ്രസംഗങ്ങളെപ്പറ്റി അറിവുള്ളവനായിരിക്കുമ്പോൾ തന്നെ കൊരിന്ത് സഭയിലെ വിശ്വാസികളോട് താൻ പ്രബോധിപ്പിക്കുന്ന അവർക്ക് കൊടുക്കുന്ന ഒരു സൂചന 1 കൊരിന്ത്യർ 2:45 നാം വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 2:45 1 കൊരിന്ത്യർ 2:4-5 ക്ഷമിക്കുക. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. ഇവിടെ ഈ വാചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ലോകപരമായ പ്രസംഗം മനുഷ്യന്റെ ബുദ്ധികൂർമ്മതയുടെ അടിസ്ഥാനത്താൽ സവിശേഷതയുള്ളതാകുന്നു ആകുമ്പോൾ തന്നെ അതിനാധികാരികതയില്ല. എന്നാൽ ദൈവവചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ അത് ആത്മാവിന്റെ ശക്തിയോടെ വചനത്തിന്റെ അധികാരത്തോടെ വെളിപ്പെട്ട് വരുന്നത് കൊണ്ട് അതിന് അധികാരമുണ്ട്. ആയതിനാൽ പ്രസംഗിക്കുമ്പോൾ ദൈവവചനത്തിന്റെ അധികാരമാണ് വെളിപ്പെടുന്നത്. അത് ലോകപരമായ പ്രസംഗത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ആയതുകൊണ്ട് അധികാരമുള്ള ഈ വചനം നാം പ്രസംഗിക്കണം. രണ്ടാമതായി, പ്രസംഗ ശുശ്രൂഷ എന്നത് വളരെ ദൈവീകമായ ഒരു വിളിയത്രേ. പ്രസംഗ ശുശ്രൂഷ വളരെ ദൈവീകമായ ഒരു വിളിയാണ്. രണ്ട് വാക്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാം. എഫേസ്യ ലേഖനം 4:11 നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ദൈവിക വിളിയുടെ ശുശ്രൂഷയുടെ പങ്കുവയ്ക്കലിന്റെ ഭാഗമാണ് പ്രസംഗം. ആയതിനാൽ വലിയൊരു ദൈവിക വിളിയോട് പ്രതികരിക്കുകയത്രേ പ്രസംഗിക്കുമ്പോൾ നാം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പത്രോസിന്റെ 1:10-11 നമുക്ക് വായിക്കാം: ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു എങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണവും ആകട്ടെ. എല്ലാറ്റിനും ദൈവം യേശു ക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. ഇവിടെ ഈ പ്രസംഗം ദൈവീക അരുളപ്പാടിന്റെ പ്രസ്താവനയാണെന്നും ദൈവം നൽകുന്ന ശുശ്രൂഷയാണെന്നും ഇതൊരു ദൈവീക വരമാണ് എന്നും അത്രേ നാം മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് പ്രസംഗിക്കണം? കാരണം ഇതൊരു ദൈവീക ശുശ്രൂഷയാണ്. ദൈവീക വിളിയുടെ അടിസ്ഥാനത്തിലാണ്, ദൈവം നൽകുന്ന വരത്തിന്റെ കൃപയുടെ അടിസ്ഥാനത്തിലാണ്. മൂന്നാമതായി, എന്തുകൊണ്ട് നാം പ്രസംഗിക്കണം? കാരണം ദൈവീക വചനത്തിന് അധികാരമുള്ളത് കൊണ്ട് നാം നേരത്തെ ചിന്തിച്ചതുപോലെ പൊതുപ്രസംഗങ്ങൾ മനുഷ്യന്റെ ബുദ്ധിയിലും ജ്ഞാനത്തിലും ഊന്നി നിൽക്കുമ്പോൾ ദൈവവചനത്തിന് അതിൽ തന്നെ ഒരു അധികാരമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ദൈവവചനത്തിന് അതിൽ തന്നെ അധികാരമുണ്ട്. മത്തായിയുടെ സുവിശേഷം 28:18-20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാർക്ക് മഹാനിയോഗം കൊടുക്കുമ്പോൾ പറയുന്നു, സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അതേ അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ അധികാരം തരിക മാത്രമല്ല, ദൈവത്തിന്റെ ദ കണ്ടിന്യുവൽ പ്രസൻസ് ഓഫ് ഗോഡ്, എല്ലാ കാലത്തും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന വാഗ്ദത്തം കൂടിയാണ് തരുന്നത്. എന്തുകൊണ്ട് നാം പ്രസംഗിക്കണം? വചനത്തിന് അധികാരമുണ്ട്. ആ ദൈവിക അധികാരം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യവും ഈ ശുശ്രൂഷയിൽ നിരന്തരം നമ്മോട് കൂടെയുണ്ട്. 2 തിമോത്തിയോസ് 3:16 നാം ഇങ്ങനെ വായിക്കുന്നുവല്ലോ, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല പ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഈ തിരുവെഴുത്ത് ദൈവശ്വാസീയമാണ്, ദൈവത്താൽ നിശ്വസിതമാണ്, ദൈവിക ജീവനും ശക്തിയും ഇതിനുണ്ട്. ആയതിനാൽ നാം പ്രസംഗിക്കണം. എന്തുകൊണ്ട് പ്രസംഗിക്കണം? 4, ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ട്, അതുകൊണ്ട് നാം പ്രസംഗിക്കണം. സാധാരണഗതിയിൽ നാം പറയുന്ന വാക്കുകൾക്ക് ജീവനുണ്ട് എന്ന് നാം ഗണിക്കാറില്ലല്ലോ, ചിന്തിക്കാറില്ലല്ലോ. എന്നാൽ തിരുവചനത്തെ പറ്റി തന്നെ പറയുന്ന സാക്ഷ്യം എബ്രായ ലേഖനം 4:12 നാം വായിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 4:12 തിരുവചനത്തെ പറ്റി തന്നെ പറയുന്ന സാക്ഷ്യം ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവാഴ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേറുവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം ജീവനുള്ളതാ, ഇതിന് തുളച്ചു ചെല്ലുവാനുള്ള ശക്തിയുണ്ട്, ഇതിന് രൂപാന്തരം വരുത്തുവാനുള്ള ശക്തിയുണ്ട്, ഇതിന് വ്യത്യാസങ്ങൾ വരുത്തുവാനുള്ള ശക്തിയുണ്ട്. യെശയ്യാ പ്രവചനം 55:10-11 നാം വായിക്കുമ്പോൾ ദൈവവചനത്തിന്റെ നിലനിൽക്കുന്ന ശക്തിയെപ്പറ്റി അവിടെ നാം വായിക്കുന്നുണ്ട്. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങി വരാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ മഴയും ഹിമവും മഴയും മഞ്ഞും ഭൂമിയിൽ വന്ന് അതിനെ നനച്ച് ഭൂമി വിളവുണ്ടാക്കത്തക്ക നിലയിൽ ആ മണ്ണിനെ പാകപ്പെടുത്തി അതിൽ വീഴുന്ന വിത്ത് വളർന്ന് ഒരു ചെടിയായി വൃക്ഷമായി മാറുക മാത്രമല്ല, അതിൽ നിന്ന് ഫലമുണ്ടാക്കുമാറ് ഈ നനവ് പ്രയോജനം ചെയ്യുന്നത് പോലെ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ വചനം ഒരു നിലത്ത് വീണാൽ, ഒരു ഹൃദയത്തിൽ വീണാൽ നാളുകൾ കഴിഞ്ഞാലും അത് ഫലമുളവാക്കുന്നതാണ് എന്ന് പറയുമ്പോൾ ദൈവവചനത്തിന്റെ ജീവൻ ശക്തി എത്ര വലുതാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ്. എന്തുകൊണ്ടാണ് നാം പ്രസംഗിക്കുന്നത്? നാം വെറുമൊരു ആശയമല്ല പ്രസംഗിക്കുന്നത്, വെറുമൊരു തത്വശാസ്ത്രമല്ല പ്രസംഗിക്കുന്നത്, മാറ്റമില്ലാത്ത ജീവനുള്ള ദൈവത്തിന്റെ വചനമത്രേ പ്രസംഗിക്കുന്നത്. ഇതിന് ജീവനുള്ളത് കൊണ്ട് നാം പ്രസംഗിക്കണം. അഞ്ചാമതായി എന്തുകൊണ്ട് പ്രസംഗിക്കണം? ദൈവവചനത്തിന്റെ ശുശ്രൂഷ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എപ്പോഴും പ്രയോജനമുള്ളതായി തീരുന്നതാണ്. പ്രീച്ചിങ് ഓഫ് ദ വേർഡ് ഈസ് അറ്റൻഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എപ്പോഴൊക്കെ വചനം നാം പ്രസംഗിച്ചാലും അതിനോടൊപ്പം പരിശുദ്ധാത്മാവിന്റെ സഹായവും ശക്തിയും ഉണ്ടായിരിക്കും എന്ന വചനം നമുക്ക് ഉറപ്പ് തരുന്നു. പുതിയ നിയമസഭ ആരംഭിച്ചത് പരിശുദ്ധാത്മ വാഗ്ദത്തത്താലും പരിശുദ്ധാത്മ വാഗ്ദത്ത പ്രകാരം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതിൽ നിന്നുമാണ്. അവിടെയാണല്ലോ പുതിയ നിയമസഭയുടെ തുടക്കം എന്ന് നാം മനസ്സിലാക്കുന്നത്. യേശു ക്രിസ്തു അപ്പോസ്തല പ്രവൃത്തികൾ 1:8 പറയുന്നു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകും. ഞാൻ അയക്കുന്ന പരിശുദ്ധാത്മാവ് സാക്ഷികളാക്കുവാനുള്ള പരിശുദ്ധാത്മാവാണ്. പലപ്പോഴും പലരും ഈ ശക്തിയെ സഭാഹോളിനുള്ളിൽ മാത്രം, പള്ളിക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ശക്തിയെ കാണുന്നു എന്നത് എത്രയോ നിർഭാഗ്യകരമാണ്. ആരാധിക്കുവാൻ മാത്രമുള്ള ശക്തിയായിട്ടല്ലോ കർത്താവ് ഈ ശക്തിയെ തന്നത്. കർത്താവ് ഈ ശക്തി, യേശു പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ പകർന്നത് സാക്ഷികളാകുവാനുള്ള ശക്തിയായിട്ടാണ് പകർന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ 1:8 പറയുന്നത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകും. അപ്പോൾ വചനത്തിന്റെ ശുശ്രൂഷ എപ്പോഴൊക്കെ നിർവഹിക്കപ്പെട്ടാലും ഈ സാക്ഷീകരണം എപ്പോഴൊക്കെ നിർവഹിക്കപ്പെട്ടാലും അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ സഹായം നമ്മോടൊപ്പമുണ്ട് എന്നത് ഉറപ്പാണ്. 1 Corinthians 2:4 നാം വീണ്ടും ശ്രദ്ധ തിരിച്ചാൽ അവിടെ അപ്പോസ്തലന പൗലോസ് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പറ്റി പറയുന്നത് നാം നേരത്തെ വായിച്ചല്ലോ. എങ്കിലും ഒന്നുകൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്ര ആയിരുന്നത്. പൗലോസ് പറയുന്നു, താൻ പ്രസംഗിച്ചപ്പോഴൊക്കെ ആത്മാവിന്റെ ശക്തിയും പ്രദർശനവും അതോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ പ്രസംഗങ്ങൾ ആത്മാവിന്റെ ശക്തിയോടെ വെളിപ്പെട്ടു വരുന്നതായിരിക്കണം. പ്രസംഗിക്കുമ്പോൾ വചന ശുശ്രൂഷയിൽ ദൈവം തന്റെ ആത്മാവിന്റെ ശക്തിയെ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. എന്തുകൊണ്ട് നാം പ്രസംഗിക്കണം? ആത്മാവിന്റെ ശക്തിയുണ്ട് എന്നതിനാൽ. 1 Thessalonians 1:5 കൂടെ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്കൊന്ന് നോക്കാം. 1 Thessalonians 4:5 അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വരുന്നത്. നോക്കുക, അപ്പോസ്തലനായ പൗലോസ് എപ്പോഴൊക്കെ തന്റെ പ്രസംഗത്തെ പറ്റി പറയുന്നുവോ അപ്പോഴെല്ലാം താൻ ഉറപ്പിച്ച് പറയുന്ന, താൻ വ്യക്തമാക്കി പറയുന്ന ഒരു സംഗതി, ഞങ്ങളുടെ ജ്ഞാനമല്ല ഞങ്ങളുടെ പ്രസംഗത്തിന്റെ ആധാരം, അത് ദൈവവചനവും അതോടൊപ്പം വെളിപ്പെട്ടു വരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അത്രേ. അപ്പൊ വചനത്തിന്റെ അധികാരവും ആത്മാവിന്റെ ശക്തിയും അതാണ് പ്രസംഗത്തിന് അടിസ്ഥാനമായിരിക്കുന്നത്. ഈ ഉറപ്പ് ഉള്ളതുകൊണ്ട് നാം പ്രസംഗിക്കണം. എന്താണ് പ്രസംഗവും എന്നും വചനപരമായ പ്രസംഗം എന്താണെന്നും എന്തുകൊണ്ട് നാം പ്രസംഗിക്കണം എന്നുമാണല്ലോ നാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. 1-2 കാര്യങ്ങൾ കൂടെ ഇതിനോടുള്ള ബന്ധത്തിൽ ഓർപ്പിച്ചിട്ട് നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. പഴയ നിയമവും പുതിയ നിയമവും നാം പഠിക്കുമ്പോൾ ദൈവിക വിളി എന്നത് പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് നാം കാണാം. ദൈവ ശുശ്രൂഷയ്ക്കായി തനിക്കിഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കുന്നു. ആരെ തിരഞ്ഞെടുക്കുന്നു എന്നത് ദൈവത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ദൈവം തിരഞ്ഞെടുക്കുന്നു. ആമോസ്, യെശയ്യാവ്, യിരെമ്യാവ്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസ്, യോഹന്നാൻ, പൗലോസ്, ഇവരെല്ലാവരെയും ദൈവം തിരഞ്ഞെടുത്തു. ഇവർക്കെല്ലാവർക്കും ദൈവം ഇവരെ തിരഞ്ഞെടുത്തു എന്ന ആന്തരികമായ ആഴമായ ഒരു ബോധമുണ്ടായിരുന്നു. ദൈവം അവരെ തിരഞ്ഞെടുത്തു എന്നവർ ശുശ്രൂഷയിൽ വെളിപ്പെടുകയും ചെയ്തു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ആഴമായ ബോധ്യമുള്ളവരെ, ദൈവം വിളിച്ചു എന്ന ആഴമായ ബോധ്യമുള്ളവരെ ദൈവത്തിന്റെ സഭ പ്രാർത്ഥിച്ച് വേർതിരിക്കുന്നതായിട്ടും നാം കാണുന്നുണ്ട്. എന്നാൽ ഈ ദൈവീക വിളിയുണ്ടെന്നുള്ള ആഴമായ ബോധത്തോടൊപ്പം തന്നെ ഉണ്ടാകേണ്ടിയ മറ്റ് ചില പ്രധാനപ്പെട്ട ബോധ്യങ്ങളുമുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ അഥവാ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വലിയ ശക്തിയുണ്ട് എന്ന് ഈ വിളിയോടൊപ്പം നാം മനസ്സിലാക്കണം. രണ്ട്, ദൈവവചനത്തിന് അധികാരമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. മൂന്ന്, കർത്താവ് തന്റെ കൃപകളെ തനിക്ക് ബോധിച്ചവർക്ക് തന്റെ ഹിതപ്രകാരം പങ്കുവയ്ക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഈ മനസ്സിലാക്കൽ, ഈ ആഴമായ സത്യങ്ങളുടെ മനസ്സിലാക്കൽ, ഈ വിളിയുടെ മനസ്സിലാക്കൽ നമ്മെ ആത്യന്തികമായി ഈ സത്യത്തിന്റെ ഘോഷണത്തിലേക്ക് നയിക്കണം. എന്താണ് ഈ സത്യത്തിന്റെ ഘോഷണം? അത് വചനത്തിന്റെ പ്രഘോഷണമാണ്. അത് ജനത്തിന്റെ മധ്യത്തിലേക്ക് ദൈവത്തിന്റെ സന്ദേശം, ദൈവത്തിന്റെ ജനത്തോട് അറിയിക്കുവാനുള്ള സന്ദേശം, അത് ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയാണ്. അത് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ പ്രാർത്ഥനയോടെ ചെയ്യേണ്ടിയ ഒന്നാണ്. ഇതിൽ നിന്ന് മാറി നിൽക്കുവാൻ നമുക്ക് അവകാശമില്ല. ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ശുശ്രൂഷയാണ് ഇത് എന്ന് ബോധ്യപ്പെട്ടാൽ വചനത്തിന്റെ ഘോഷണത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ നമുക്ക് അവകാശമില്ല. അതുകൊണ്ടാണല്ലോ യിരെമ്യാവ് 20:8-9 താൻ ഇങ്ങനെ പറയുന്നത്. യിരെമ്യാവ് 20:8-9 സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ നിലവിളിച്ച സാഹസത്തെയും ബലാലക്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരുന്നു. അങ്ങനെയുടെ യഹോവയുടെ വചനം എനിക്ക് ഇടവിടാതെ നിന്ദയ്ക്കും പരിഹാസത്തിന് ഹേതുവായിരുന്നു. ഞാൻ ഇനി അവയെ ഓർക്കുകയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ അതെന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. യിരെമ്യാവ് ഇനി ഇത് ചെയ്യേണ്ട എന്ന് കരുതിയപ്പോൾ പോലും തന്നെ നിശ്ചലനായി ഇരുത്താതെ വണ്ണം ഈ ആത്മാവിന്റെ ശക്തി, ഈ വചനത്തിന്റെ ശക്തി ഇത് ഘോഷിക്കുവാൻ തന്നെ ഹേമിച്ചുകൊണ്ടിരുന്നു. എന്നെ കേൾക്കുന്ന കേൾവിക്കാരെ, മാന്യ വിദ്യാർത്ഥികളെ, ദൈവവചനത്തിന്റെ ഘോഷണം ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയാണ്. ദൈവത്തിന്റെ സന്ദേശം തെറ്റുകൂടാതെ ജനങ്ങളിലേക്ക് പകരുന്ന ശുശ്രൂഷയാണ്. എന്താണ് വചനപരമായ പ്രസംഗം? ദൈവത്തിന്റെ സന്ദേശം പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുക. അത് പഠനത്തിന്റെയും മനസ്സിലാക്കലിന്റെ അടിസ്ഥാനത്തിൽ നേരുള്ളതായി പങ്കുവയ്ക്കുക. അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് തിമത്തിയോസിനോട് പറയുന്ന ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത് കറക്റ്റ്ലി, നേരായി ദൈവത്തിന്റെ വചനം വിഭാഗിച്ച് കൊടുക്കുക, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എന്തുകൊണ്ട് നാം പ്രസംഗിക്കണം? കാരണം വചനത്തിന് ശക്തിയുണ്ട്. ഇതൊരു വലിയ ദൈവിക വിളിയാണ്. ഇതിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ട്. ഇത് സാധാരണ പ്രസംഗം പോലെ അല്ല. ഇത് ആത്മാവിന്റെ സഹായത്താൽ ചെയ്യപ്പെടുന്നതാണ്. വചനത്തിന് ജീവനുണ്ട്, അതിന് നിലനിൽക്കുന്ന ദൈവിക ശക്തിയുണ്ട്. ഈ കാരണങ്ങളാലൊക്കെ വചനം നാം ഘോഷിക്കണം. എന്തുകൊണ്ട് വചനം ഘോഷിക്കണം? നാം ദൈവീക വിളി മനസ്സിലാക്കുമ്പോൾ ആ ദൈവീക വിളിയും സത്യത്തിന്റെ അറിവും വചനത്തിന്റെ ഘോഷണത്തിലേക്ക് നമ്മെ നയിക്കണം. ഇത്രത്തോളം കേട്ട നിങ്ങൾക്ക് നന്ദി പറയുന്നു. അടുത്ത ക്ലാസ്സുകളിൽ പ്രസംഗത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.